بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، فيقول الإمام مسلم بن الحجاج في مقدمة كتابه صحيح: فإذا نحن تقصينا أخبار هذا الصنف من الناس أتبعناها أخبارا يقع في أسانيدها بعض من ليس بالموصوف بالحفظ والإتقان كالصنف المقدم قبلهم. منذ كجنا ونعمة طبقيل ونعمة في باقة ترى عالق الحديث كنت بند كجنا فينا نعمل لندعمة في باقة ترى عالق الحديث كنت بند في صحيح لنجن أنا كنت بند إمام مسلم باري فرندعمة في باقة ترى عالق ونعمة في باقة ആളുകൾ പോലെ ഹിഫ്ലിലും അതുപോലെ ഇത്താനിലും നന്നായി ഹദീസ് റിവായത്തിൽ നിന്നും അവരെ പോലെയല്ല. അല അന്നഹും വൈൻകാനു ഫീ മൗസഫ്ന ദൂനഹും, അവർ നമ്മൾ നേരത്തെ പറഞ്ഞവരെക്കാളും താഴെയാണെങ്കിലും ഫഇന്ന ഇസ്മ സത്ര വസ്ദഖ് വതആശ അൽഇൽമി യഷ്മലുഹും, ആക്ഷേപങ്ങളിൽ നിന്ന് മുക്തമായിരിക്കുക, അതുപോലെ സത്യസന്ധരായിരിക്കുക, ഇൽമ് അതിൻ്റെ ആളുകളിൽ നിന്ന് നേടിയെടുക്കുക എന്നീ ഗുണങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഇബ്രാഹിം അവരെ പോലെയുള്ള മിൻ ഹുമ്മാലിൽ ആസാരി വനുഖാലി അഖ്ബാർ, ഹദീസുകൾ റിവായത്ത് ചെയ്ത റസൂലുള്ളാഹിന്റെ വിവരങ്ങൾ നമുക്ക് എത്തിച്ചെന്ന ആളുകളെ പോലെ ഈ മൂന്നാളുകൾ യസീദ് ബിൻ അബി സിയാദ്, അതാ ഇബ്നു സായിബ്, യസീദ് ബിൻ അബി സിയാദ്, അതുപോലെ ലൈസ് ബിനു അബി സുലൈം, മൂന്നാളുകളെ പറ്റി നമ്മൾ പറഞ്ഞു. മൂന്നാളുകളും വിശ്വസ്തരായ ആളുകളാണ്, പക്ഷേ അവരിൽ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവരുടെ ഹദീസുകൾ കൂടിക്കലർന്നു പോയിട്ടുണ്ട്, ഓർമ്മക്കുറവുണ്ടായിട്ടുണ്ട്. മൂന്ന് പേരും മനസ്സിലാക്കാൻ, മൂന്ന് പേരും കൂഫികളാണ്, കൂഫിയും മൂന്നല്ല ആറ് പേർ. പിന്നെ പറഞ്ഞ മൂന്നാൾക്കാരുണ്ടല്ലോ നല്ല മികവുറ്റ വരാന്ന് പറഞ്ഞ് ഇവരെ കമ്പയർ ചെയ്തിട്ട് മറ്റു മൂന്നാളുകളെ പറഞ്ഞു, അവരും കൂഫികളാണ്. ആറ് കൂഫികളായ ആളുകളെയാണ് നാം മുസ്ലിം ഇവിടെ ഉദാഹരണത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഹദീസിലൊക്കെ ഇവരുടെ ഒരു രീതിയാണ്. നാം ബുഖാരിയുടെ ഒക്കെ എത്രയോ ഹദീസുകൾ കാണാം. ഹദീസ് ഉദ്ദേശിച്ചതിൻ്റെ സ്ഥാനത്തുള്ള മുഴുവൻ മദനിയും മദീനക്കാരൻ, ഒരു സ്ഥാനത്തിൽ മുഴുവൻ ബസരിയും, ഒരു സ്ഥാനത്തിൽ മുഴുവൻ കൂഫിയും, അങ്ങനെ എത്രയോ ഹദീസുകൾ. ഒരു സ്ഥാനത്തിന് മുഴുവൻ മിസ്രിയും ആണ്. ഞാൻ പറഞ്ഞു കൂഫയിലേക്ക് നാട്ട് മദീനയിലേക്ക് ബസറയിലേക്കൊക്കെ ചേർത്തി പറയാൻ ആ നാട്ടുകാരനായിരിക്കണം എന്നില്ല. നാല് വർഷമെങ്കിലും അവിടെ താമസിച്ചാൽ മതി എന്നാണ് ഇമാം നബവി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചിലപ്പോൾ അസ്സൽ അവിടെ ഇരിക്കും, അവരുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം അവിടെ ഇരിക്കും. ആരെ പോലെ അതിനൊരു ഉദാഹരണം പറഞ്ഞു, ആ ഇബ്നു ഹജർ, ഇബ്നു ഹജർ അല്ല അസ്ഖലാനി, മിസറിയാണ്, അത് മിസറിലാണ് ജനിച്ചതൊക്കെ. പക്ഷെ കുടുംബത്തിൻ്റെ വേരെവിടെയാണ്? അസ്ഖലാൻ, ഫിലസ്തീനിലുള്ള അസ്ഖലാൻ എന്ന സ്ഥലത്ത്. ഓക്കെ, അതാ ഇബ്നു അസ്സായിബ്, യസീദ് ഇബ്നു അബി സിയാദ്, ലൈസ് ഇബ്നു അബി സുലൈം. മൂന്നാളുകളെ പറ്റി നമ്മൾ അവരുടെ പേരുകളെങ്കിലും നമ്മൾ മറക്കാതിരിക്കുക. അതുപോലെ ഇവരുടെ നാട് കൂഫ. അതുപോലെ ഈ മൂന്നാളുകളുടെ പ്രത്യേകത, ഇവർ വിശ്വസ്തരാണ്, പക്ഷേ സനദ് അത്രയും വലുള്ളതായിരിക്കും. അതിലൊന്നാമത്തെ ആള് അതായിബിനും അസ്സായിബ് സഖഫി അൽ കൂഫി അത്താബിഈ, താബിഈയാണ്. ആയിരുന്നൊക്കെ റിവായത്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് സായിബിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അനസ് ബിൻ മാലിക്, പിന്നെ അബ്ദുല്ലാഹിബിനും അബി ഔഫ, രണ്ടുപേരും സഹാബിമാരാണ്. അനസും അബ്ദുല്ലാഹിബിൻ അബി ഔഫയും സഹാബിമാരാണ്. അതുപോലെ ഇദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്ത വേറെ ആളുകളിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട മൂന്നാളുകളാണ്, അല്ലെങ്കിൽ ഹൈഫലിൽ പെട്ടെന്ന് നിൽക്കാനുള്ള മൂന്നാളുകൾ മാത്രം. ഇങ്ങനെയെങ്കിലും സനദിലെ ഓരോരുത്തരെയും പറ്റി നമ്മൾ ഇൻഷാല്ലാഹ് പറയണം എന്ന് വിചാരിക്കാം. ഇനി ഹദീസിലേക്ക് കടന്നു, ഓരോരുത്തരെയും പറ്റി ഇത്രയെങ്കിലും തീർക്കാം. അതുപോലെ റവാ അൻഹു, അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്ത ആളുകളായിരിക്കണം ഇസ്മായിൽ ബിൻ അബി ഖാലിദ്. ഇസ്മായിൽ ബിൻ അബി ഖാലിദ് ഇദ്ദേഹത്തിൻ്റെ പിൽക്കാലക്കാരനായ, അല്ലെങ്കിൽ പിന്നെ ശിഷ്യപാര കൂട്ടത്തിനൊന്നും പറയാൻ പറ്റിയ ആളല്ല, അതേ റേഞ്ചിലുള്ള ആൾ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും. നോക്ക്, മൂന്നാളുകൾ നല്ല ഗാവിമാരാന്ന് പറഞ്ഞില്ല, അവരിൽ ഒരാളായിട്ട് ഉദ്ധരിച്ച ആളാണ് ഇസ്മായിൽ ബിൻ അബി ഖാലിദ്. പക്ഷേ റിവായത്തുകൾ ഇദ്ദേഹത്തിൽ നിന്ന് റിവായത്തായി വന്നിട്ടുണ്ട്, മനസ്സിലാവും. സമന്മാർ ചിലപ്പോൾ റിവായത്ത് ചെയ്യും, റിവായത്തുൽ അഖ്റാൻ, റിവായത്തുൽ അഖ്റാൻ എന്ന് പറയുന്നത്, റിവായത്തുൽ അഖ്റാൻ, അഖ്റാനായ ആളുകൾ പരസ്പരം റിവായത്ത്, അതായത് ഒരേ കാലത്ത് ജീവിച്ച ആളുകൾ തന്നെ പരസ്പരം ഹദീസ് റിവായത്ത് ചെയ്യും. ഒരാൾക്ക് കിട്ടാത്തത് മറ്റേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ നിന്ന് എടുക്കും. അതുപോലെ ചിലപ്പോൾ റിവായത്തുൽ അക്കാബിർ അനിൽ അസാദർ അങ്ങനെയും വരും, അത് വളരെ അപൂർവമാണ്. ഉസ്താദ് ശിഷ്യന്ന് റിവായത്ത് ചെയ്യാം, ഉസ്താദിന് കിട്ടാത്ത ഹദീസ് ശിഷ്യന് വേറെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉസ്താദ് ശിഷ്യനിൽ നിന്ന് റിവായത്ത് ചെയ്യും. അതിനെന്ത് പറയും? റിവായത്തുൽ അക്കാബിർ അനിൽ അസാദർ, കബീറുകൾ സഹീറിൽ നിന്ന് റിവായത്ത് ചെയ്യും, പ്രായം കൂടുതലുള്ള ആൾ, പ്രായം കുറവുള്ള ആളിൽ നിന്ന്. ഇതാണ്, ഇത് വളരെ കുറച്ചാണ്. അഖ്റാൻ റിവായത്തുൽ അഖ്റാൻ കുറേ ഉണ്ടാവും. പിന്നെ സാധാരണ ഉള്ളത് എന്താണ്? റിവായത്തുൽ അസാദർ, അക്കാബ്, ചെറിയ ആളുകൾ, പ്രായം കുറഞ്ഞ ആളുകൾ, കുറച്ചാളുകളെ, മുൻഗാമികളെ കുറച്ച് പേരെ കണ്ട ആളുകൾ, പ്രായം കൂടിയ മുൻഗാമികളെ കുറേ കണ്ട ആളുകൾ എന്ന് റിവായത്ത്. അതാണ് എമ്പാടും ഇതാണ്, അതാണ് നോർമൽ അവസ്ഥ, സാധാരണ അവസ്ഥ അതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്ത ഒരാൾ ഇസ്മായിൽ ബിൻ അബി ഖാലിദ്, സുലൈമാൻ ഉത്തൈമീൻ, പിന്നെ ആമസ്, ആ സുലൈമാൻ ബിൻ മെഹ്റാൻ, സുലൈമാൻ ബിൻ മെഹ്റാൻ. ആമസ് നോക്കി, ആമസിനെ നേരത്തെ പറഞ്ഞ സിഖത്തായിട്ടുള്ള മൂന്നാളുകളിൽ നാം മുസ്ലിം പറയുന്നുണ്ട്. പക്ഷെ ആമസ് ഇദ്ദേഹത്തിൽ നിന്ന് ചില റിവായത്തുകൾ കാണാം. നോക്കി, ഇദ്ദേഹം വഫാത്തായിട്ടുള്ളത് 136 ഹിജ്റ 136 അല്ലെങ്കിൽ 137, ഒരു വർഷം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും. രണ്ടഭിപ്രായമുണ്ട്, ഒന്ന് ഹിജ്റ 136 അല്ലെങ്കിൽ 137. ഇതാണ് അത്താ ഇബ്നു സായിബിനെ പറ്റി നമുക്ക് ചുരുക്കി പറയാനുള്ളത്. അത്താ ഇബ്നു സായിബ്, അത്താ ഇബ്നു സായിബ് കൂഫി അത്താബിഈ, ഹിജ്റ 136 അല്ലെങ്കിൽ 137 വഫാത്തായി. അമസ് അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ എന്നിവരിൽ നിന്ന് റിവായത്തിൻ്റെ, ഇദ്ദേഹത്തിൽ നിന്ന് ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ്, സുലൈമാൻ തൈമി, അമസിനൊക്കെ റിവായത്താണ്. ജനിച്ചത് അറിയില്ല, അല്ലാഹു അഅലം. ആ അത് വഫാത്തായത് ഒന്നുകിൽ 136 അല്ലെങ്കിൽ 137. ജനനം അധികവും ജനനത്തെക്കാളും കൂടുതൽ പല ആളുകളുടെ താരീഖിൽ നമ്മൾ കാണാൻ എന്താണ്? വഫാത്തിൻ്റെ വർഷം. കാരണം ജനിക്കുമ്പോൾ ആരും പ്രശസ്തരോ എൽമുള്ളവരോ ഒന്നും ആയിരിക്കില്ലല്ലോ. പിന്നെയാണ് അവർ ശ്രദ്ധിക്കപ്പെടുക, പിന്നെയാണ് അവരെ കാര്യം ജനങ്ങൾ ഓർക്കുക. ജനിച്ച സമയത്ത് അവർ പ്രശസ്തരായിരിക്കില്ല, ജനിക്കുമ്പോൾ അവർ എൽമുള്ളവരായിരിക്കും. അള്ളാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, അള്ളാഹുങ്ങളുമാരെ വയറ്റിന്ന് കൊണ്ടുവന്നത് ഒന്നും അറിയാത്തവരായിട്ടാണ്. ഇപ്പോൾ രണ്ടാമത്തെ ആളാരാണ്? യസീദ് ഇബ്നു അബി സിയാദ്, യസീദ് ഇബ്നു അബി സിയാദ്, യസീദ് ഇബ്നു അബി സിയാദ്. ഇദ്ദേഹം ഇതേപോലെ മൂന്നാളും നമ്മൾ പറഞ്ഞു, ആറാളും നമ്മൾ പറഞ്ഞു കൂഫിയാണ്. അപ്പോൾ നാട് നമുക്ക് കിട്ടി, കൂഫിയാണ്, കൂഫക്കാരൻ. കുനിയത്ത് അബു അബ്ദുല്ലാ, കുനിയത്തിന് അബു അബ്ദുല്ലാ, യസീദ് ഇബ്നു അബി സിയാദ്, കുനിയത്ത് അബു അബ്ദുല്ലാ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗോത്രം പറയുന്നത് അൽ ഖുറശി അൽ ഹാഷിമി മൗലാഹും, അങ്ങനെ അൽ ഖുറശി അൽ ഹാഷിമി മൗലാഹും. ഖുറശി എന്ന് പറഞ്ഞ ഏത് ഗോത്രക്കാരൻ? ഖുറൈഷ്. ഹാഷിമി എന്ന് പറഞ്ഞാൽ ഖുറൈശികളിലെ ഹാഷിം കുടുംബത്തിൽ, പക്ഷേ മൗലാഹും, മൗലാഹും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖുറൈശിയല്ല, ഖുറൈശികളിലേക്ക് ചേർത്തപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു വകുപ്പുണ്ട്, അതിന് മൗല. മൗല എന്നുള്ള വാക്കിനെ അറബിയിൽ പറയാം, പല അറബി ഭാഷയുടെ അത്ഭുതകരമായ പ്രയോഗിക്കപ്പെടുന്ന വാക്കുകളിലൊന്നാണ് മൗല. കാരണം നേരെ വിപരീതാർത്ഥം കഴിഞ്ഞു. ഒരാളുടെ അടിമക്കും എന്തു പറയും മൗല എന്ന് പറയും, ആളുടെ ഉടമസ്ഥനും എന്തു പറയും മൗല എന്ന് പറയും, മനസ്സിലായോ? ഒരാളുടെ അടിമക്കും മൗല എന്ന് പറയാം, അതുപോലെ ഉടമസ്ഥനും എന്തു പറയാം മൗലായി. അർത്ഥ രണ്ട് പ്രസിദ്ധമായ വാക്കാണ്, അറബിയുടെ പ്രത്യേകത. വേറെയും വാക്കുകളുണ്ട്, വേറെയും അങ്ങനെ വാക്കുകളുണ്ട്, നേരെ ലിദ്ധായ അർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ മൗലാഹും എന്ന് പറഞ്ഞാൽ മൗല, അപ്പോൾ അടിമക്ക് മൗല എന്ന് പറയും, ഉടമസ്ഥന് മൗല എന്ന് പറയും. അതുപോലെ വല ഉണ്ടാകാൻ മറ്റൊരു കാരണം ബിലാലിനെ നമ്മൾ പറയും, ബിലാലിനെ പറയാറുണ്ട് മൗല അബിബക്കർ, മൗല അബിബക്കർ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഒക്കെ ഏകദേശം ഇത് അർത്ഥം തന്നെ. ഒന്ന്, ബിലാലിനെ അബൂബക്കറാണ് മോചിപ്പിച്ചത്. അപ്പം മോചിപ്പിച്ച ആളാരാണ് അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ട് എന്ത് പറയും? അദ്ദേഹത്തിൻ്റെ മൗലയാണെന്ന് പറയും. അബൂബക്കറിൻ്റെ മൗലയാണ് ആര്? ബിലാൽ. അങ്ങനെ പറയാറുണ്ട്. അതേപോലെ വിശാലമായി പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് മൗല. അതുപോലെ അടിമ സ്ത്രീയിൽ ഉണ്ടായ മകന് മൗല എന്ന് പറയും. അത് അടിമ തന്നെ. അടിമ സ്ത്രീയിൽ ഒരാൾക്ക് മകൻ ഉണ്ടായാൽ അത് അടിമ തന്നെയാണ്. ആ അടിമ ഇദ്ദേഹത്തിൽ, ഇദ്ദേഹം മരണപ്പെട്ടാൽ ഇദ്ദേഹത്തിൻ്റെ അനന്തരാവകാശി ആരാണോ അദ്ദേഹത്തിൻ്റെ അടിമയായി മാറും. മനസ്സിലായോ? അടിമ സ്ത്രീയിൽ ജനിച്ച മകൻ, ഉപ്പ മരിച്ചു, മരിച്ചാൽ ഈ മരിച്ച ആളുടെ അനന്തരാവകാശി പിന്നെ ആരാണോ, വാരിസ് ആരാണോ, അയാളുടെ അടിമയായി മാറും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മൗല എന്ന് പറയും. അതുപോലെ വേറൊരു നിലക്ക് വല ഉണ്ടാകുന്ന, വല ഉണ്ടെങ്കിലാണ് മൗല എന്ന് പറയാം. അവർക്ക് വല ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബരീറ, ബരീറ റളിയല്ലാഹു അൻഹ, അവരെ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കുടുംബത്തിൽ നിന്ന് അടിമസ്പെണ്ണായിരുന്നു, മോചിപ്പിച്ചിട്ട് ആയിഷ റളിയല്ലാഹു വാങ്ങിയിട്ട് ആയിഷ റളിയല്ലാഹുവിനെ മോചിപ്പിച്ചു. വാങ്ങിയതല്ല, കിതാബത്തിന് സഹായിച്ചു എന്നാണ്. അതായത് കിതാബത്തുണ്ട്, അടിമ സ്ത്രീക്കോ അടിമ പുരുഷനോ ഉടമസ്ഥരോട് കിതാബത്ത് ചെയ്യാം. അള്ളാഹു ഖുർആൻ പ്രയോഗിച്ച കാര്യമാണ് കിതാബ. എന്താ കിതാബ? ഞാൻ നിങ്ങൾക്ക് എൻ്റെ വില, ഞാൻ ജോലി ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് എൻ്റെ പൈസ നിങ്ങൾക്ക് തരാം. അപ്പോൾ തന്നു കഴിഞ്ഞാൽ തന്നെ മോചിപ്പിക്കണം. ഇവരൊന്ന് സ്വയം മോചിതനാവുക, പൈസ കൊടുത്തിട്ട് പണിയെടുത്ത് പണിയെടുത്ത് കുറച്ച് കുറച്ചായി കൊടുത്തിട്ട് സ്വയം മോചിതനാണ്. പിന്നെ ഹുറായി, സ്വതന്ത്രനായി. സ്വതന്ത്രനല്ലെങ്കിൽ എന്താണ്? സ്വത്തുണ്ടാവില്ല, സ്വന്തമായിട്ട് സ്വത്തുണ്ടാവില്ല. മനസ്സിലല്ലേ? സ്വന്തമായിട്ട് സ്വത്തൊന്നും ഉണ്ടാവില്ലല്ലോ അടിമക്ക്. അപ്പോൾ അങ്ങനെ കിതാബത്തിൽ പൈസ ഉടമസ്ഥർക്ക് കൊടുക്കാൻ വേണ്ടി ബരീറയെ സഹായിച്ചത് ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് ബരീറയുടെ വല ആർക്കുണ്ട്? ആയിഷക്കുണ്ട്. ഈ അടിമ, ഈ അടിമക്ക് മോചിതനല്ലോ. പിന്നെ മോചിതനായിട്ട് പിന്നെ ഇവർ മരിക്കുമ്പോൾ സ്വത്തിന് വേറെ അവകാശികളൊന്നും ഇല്ലെങ്കിൽ സ്വത്തിൻ്റെ അവകാശം ആർക്ക് പോകുന്നറിയോ? അടിമയായി ഇരിക്കുമ്പോൾ മോചിപ്പിച്ച ആളിലേക്ക് പോകും. മനസ്സിലായോ? കുടുംബബന്ധം, അതുപോലെ വിവാഹം എന്നിവയെ കൂടാതെ വലായിലൂടെയും എന്ത് കിട്ടും? അനന്തര സ്വത്ത് കിട്ടും, ഇർഫ് കിട്ടും. ഇൽമുൽ മീറാസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബബന്ധത്തിലൂടെ അല്ലാതെ എന്ത് കിട്ടും? സ്വത്ത് കിട്ടും. അത് പെട്ടതാണ് വിവാഹം. വിവാഹത്തിലൂടെ ഭാര്യയുടെ ഭർത്താവിന്, ഭർത്താവിന് ഭാര്യൻ്റെതും കിട്ടും. ഭാര്യ മരിച്ചാൽ ഭർത്താവിന് നാലിലൊന്ന് പകുതി കിട്ടും. മക്കളില്ലെങ്കിൽ, മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ നാലിലൊന്ന്. നേരെ തിരിച്ചിട്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് നാലിലൊന്ന് കിട്ടും മക്കളില്ലെങ്കിൽ, മക്കളുണ്ടെങ്കിൽ എട്ടിലൊന്ന്. അതെന്താണ്? വിവാഹത്തിലൂടെ കിട്ടുന്ന ഇർസാണ്. വലക്കും നെസ്ഫു മാ തറക അസ്വാജക്കും ഇല്ലം യകുൻ ലഹുന്ന വലദ് ഫഇൻ ലഹുന്ന വലദുൻ ഫലക്കും റുബുഉ മിമ്മാ തറക്ക് മിൻ ബഅദി വസിയത്തിൻ യുസീന ബിഹാ ഔ ദൈൻ വലഹുന്ന റുബുഉ മിമ്മാ തറക്തും ഇല്ലം യകുൻ ലക്കും വലദ് ഫഇൻ ലക്കും വലദുൻ ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും മിൻ ബഅദി വസിയത്തിൻ തുസൂന ബിഹാ ഔ ദൈൻ. ഖുർആൻ അല്ലാഹു പറഞ്ഞത്. വിവാഹബന്ധത്തിലോട്ട് കിട്ടും, അതുപോലെ തന്നെ വലാവ് കൊണ്ട് കിട്ടും. വല എന്താ? അങ്ങനെ അടിമ മോചിപ്പിക്കാന്നുള്ള വിഷയത്തിലും കിട്ടും. അപ്പൊ ഇങ്ങനെ, അതുപോലെ ഇങ്ങനെ വല ഉണ്ടാവും. ഇനി നോക്ക്, ഒരാളിൽ നിന്ന് ഒരാൾ മുഖേനയാണ് വേറൊരാൾ മുസ്ലിം ആയതെങ്കിൽ, ഒരാൾ മുഖേനയാണ് വേറൊരാൾ മുസ്ലിം ആയതെങ്കിൽ, അയാളാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ, ഇസ്ലാമിലേക്ക് ആരാണോ കൊണ്ടുവന്നത് അയാളുടെ മൗലയാണ് ഇസ്ലാമിലേക്ക് വന്നാൽ, അങ്ങനെയും വല ഉണ്ട്. അപ്പൊ പിന്നീട് ഇദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആരാണോ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ചേർത്ത് വിളിക്കും. മനസ്സിലാവും? അങ്ങനെയാണ് ഇമാം ബുഖാരി. നോക്ക്, ഇമാം ബുഖാരിയുടെ പേരെന്താ? ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഗീറ ഇബ്നു ബർദിസ്ബ അൽജുഫി البخاري الجعفي مولاهم إمام محمد بن إسماعيل بن إبراهيم بن المغيرة بن برديزبة البخاري الجوع في مولاه. ان مولاه مرة جوع فيه يعني ما بخاري انا جوع فيه هذا جوع فيه اكل لكنا جوع فيه اكل مبتل لكنا سيرت لكنا فكش شريك جوع فيه عارو ما بخاري الله مولاه مولا سيرت بطلا اذن انا എന്തു പറഞ്ഞത്? യസീദ് ബിൻ അബി സിയാദ് അൽ ഖുറൈശി അൽ ഹാഷിമി മൂലം, യഥാർത്ഥത്തിൽ ഒറിജിനൽ ഖുറൈശി അല്ല, മറിച്ച് അവരിലേക്ക് ചേർത്തപ്പെട്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ചേർത്തപ്പെട്ടതാണ്. ഇപ്പൊ ഇമാം ബുഖാരിയെ ജുഅഫിയെ എന്ന് വിളിക്കാനുള്ള കാരണം, ഇമാം ബുഖാരിയുടെ ഉപ്പാപ്പ മുഗീറ, മുഗീറ ഉണ്ടല്ലോ ബർദിസ്ബയുടെ മകൻ, മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഗീറ, ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഗീറ അല്ലേ, ആ മൂന്നാമത്തെ ഉപ്പ ഉപ്പാപ്പ. ആ ഉപ്പാപ്പ മുസ്ലിം ആയതാണ്, മുഗീറ മുസ്ലിം ആയതാണ്. ആര് വഴിയാണ് മുസ്ലിം ആയത്? യമാനുൽ ജുഅഫി എന്നുപേരുള്ള ആള് ആളുടെ അടുത്ത് നിന്നാണ് മുസ്ലിം ആയത്. ആരാണ് യമാനുൽ ജുഅഫി? യമാനുൽ ജുഅഫി. അപ്പോ യമാനുൽ ജുഅഫിയുടെ കയ്യാൽ മുസ്ലിം ആയതുകൊണ്ട് ഇമാം ബുഖാരി ആരുടെ മൗലയാണ്? ഈ മുഗീറ ആരുടെ മൗലയായി? യമാനുൽ ജുഅഫിയുടെ മൗലയായി. അപ്പൊ മക്കളും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയെ ജുഅഫിയക്കൾ ജുഅഫിയാക്കളിലേക്ക് ചേർത്ത് വിളിക്കുന്നത്, ജുഅഫി എന്ന് പറയുന്നത്. പക്ഷെ എന്തു പറയാം, എൻ്റെ കൂടെ മൗലാഹും, അവരുടെ മൗലയാണ്. അതേസമയം ഇമാം മുസ്ലിം അങ്ങനെയല്ല. മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൽ ഖുശൈരി അന്നൈസാബൂരി അൽ ഖുശൈരി മിൻ അബ്ബുസിഹിം അങ്ങനെ പറയും. നേരെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയുക, വിചാരിക്കാം നേരെ ആ തറവാട്ടിൽ തന്നെയാണ്. ഇനി നേരെ ആ തറവാട്ടിൽ തന്നെയാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് മിൻ അംഫുസിഹിം. മൗലാഹു എന്ന് പറയാതെ മിൻ അംഫുസിഹിം എന്ന് പറയാം, അവരിൽപ്പെട്ട ആൾ തന്നെ, സംശയമില്ലാതിരിക്കാം. അപ്പം മൗലാഹു എന്ന് പറഞ്ഞാൽ അതിലേക്ക് ചേർത്തപ്പെട്ടതാണ്, ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട്, അല്ലാതെ യഥാർത്ഥത്തിൽ കുറേശ്ശിയല്ല. ഏതുപോലെ ഇമാം ബുഖാരിയെ പോലെ, ഇമാം ബുഖാരിയുടെ പാപ്പ മുഗീറ യമാനുൽ ജുഅഫിയുടെ കയ്യാലെ മുസ്ലിം ആയതുകൊണ്ടാണ് ജുഅഫി എന്ന് വിളിക്കുന്നത്. യമാനുൽ ജുഅഫിയുടെ യമാനുൽ ജുഅഫി ആരുടെ ഉപ്പാപ്പയാണ്? ഇമാം ബുഖാരിയുടെ പ്രധാനപ്പെട്ട ഉസ്താദുണ്ട്, അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് അൽ ജുഅഫി. അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് അൽ ജുഅഫി ഇമാം ബുഖാരിയുടെ വളരെ പ്രധാനപ്പെട്ട ഉസ്താദാണ്. ഈ അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് അൽ ജുഅഫിയുടെ ഉപ്പാപ്പയാണ് യമാനുൽ ജുഅഫി. അപ്പോൾ ഈ അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് എന്ന ഉസ്താദുമായി ഇമാം ബുഖാരിക്ക് അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. ഇമാം ബുഖാരിയുടെ വളരെ പ്രധാനപ്പെട്ട ഷെയ്ഖാണ് അബ്ദുല്ലാഹിബ്നു മുഹമ്മദ്. അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് രണ്ട് അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് വേറെ ഉണ്ട് ഇമാം ബുഖാരിയുടെ ഉസ്താദ്മാർ. അതാരാ? ഒന്ന് ജുഅഫി, പിന്നൊന്ന് ഇബ്നു അബി ഷൈബ, അബൂബക്കർ ഇബ്നു അബി ഷൈബ. അദ്ദേഹത്തിന് ശരിക്കും പേരെന്താ? അബ്ദുല്ലാഹിബ്നു മുഹമ്മദ്. അബൂബക്കർ ഇബ്നു അബി ഷൈബ ഇബ്നു അബി ഷൈബ മുസന്നഫ് ഇബ്നു അബി ഷൈബ ഫേമസ് മഷ്ഹൂറാണ്. ആ ഇബ്നു അബി ഷൈബയുടെ യഥാർത്ഥ പേരെന്താ? അബ്ദുല്ലാഹിബ്നു മുഹമ്മദ്. കാരണം അബൂബക്കർ എന്ന് കുഞ്ഞത്താണ്, അബു ഷൈബ എന്നുള്ളതും കുഞ്ഞത്താണ്. അബൂബക്കർ ഇബ്നു അബി ഷൈബ, പേര് അബ്ദുല്ലാഹിബ്നു മുഹമ്മദ്. അപ്പൊ ഈ അബ്ദുല്ലാഹിബ്നു ഇമാം ബുഖാരി ചിലപ്പോ പറയും ഹദ്ദസന അബ്ദുല്ലാ, അല്ലെങ്കിൽ ഹദ്ദസന അബ്ദുല്ലാഹിബ്നു മുഹമ്മദ്. ഏതാള്? ഇബ്നു അബി ഷൈബ ആണോ അല്ല ജുഅഫി ആണോ? അത് ഉസ്താദ്മാരെ നോക്കേണ്ടിരിക്കില്ല. അദ്ദേഹം ആരെന്നാണ് അടി വായിച്ചത് അത് നോക്കേണ്ടിരിക്കും. ഇന്നലെ മനസ്സിലുള്ളൂ ധാരാളം ആള് ഇബ്നു അബി ഷൈബ ആണോ അല്ല അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ജുഅഫി ആണോ എന്നത് മനസ്സിലാകണമെങ്കിൽ എന്താണ്? അദ്ദേഹം ആരെന്നാണ് അടി വായിച്ചിരുന്നത് അത് നോക്കേണ്ടി. അങ്ങനെ ചില അത്ര സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി ഹദ്ദസന അബ്ദുല്ലാഹി മുഹമ്മദ്, വേറൊന്നുമില്ല. ചില സമയത്ത് അബ്ദുല്ലാഹി ഹദ്ദസന അബ്ദുല്ലാഹി മുഹമ്മദ് അൽ ജുഅഫി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ സംശയമില്ല. കാരണം ചിലപ്പോൾ ഉസ്താദിനെ കണ്ടാലും ചിലപ്പോൾ ഇതാരാന്ന് മനസ്സിലാണെന്നില്ല ചില, കാരണം രണ്ടാളും ഉസ്താദായിരിക്കും. അപ്പോൾ അങ്ങനെ ചില സംശയം ഉണ്ടാവും എന്ന സന്ദർഭത്തിൽ ഇമാം ബുഖാരി എന്ത് ചെയ്യും? നിസ്ബത്ത് കൂടി ചേർത്ത് പറയും, ജുഅഫി എന്നത് കൂടി ചേർത്ത് പറയും. ശരി, ഇവിടെ മൗലാഹും എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഖുറൈശിയല്ല എന്ന് മനസ്സിലാക്കാനാണ്, വലായിലൂടെ ഖുറൈശി ആയതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഗീറ ഇബ്നു ബർദിസ്ബ അൽ ബുഖാരി അൽ ജുഅഫി മൗലാഹു. യസീദ് ഇബ്നു അബീ സിയാദ് അൽ ഖുറൈശി അൽ ഹാഷിമി മൗലാഹും, കുനിയത്ത് അബു അബ്ദുല്ല. ഇദ്ദേഹം അനസ് റളിയല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്, അനസ് റളിയല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. ആര്? യസീദ് ഇബ്നു അബീ സിയാദ്. അതുപോലെ ഇദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുള്ളത് അനസിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ റിവായത്ത് ചെയ്തിട്ടില്ല. റിവായത്ത് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ആളുകളൊന്ന് ഇബ്രാഹിം നഖായി, നമ്മൾ വളരെ പരിചയമുള്ള പേരുകൾ മാത്രമേ ഞാൻ പറയാം. ഇബ്രാഹിം നഖായി, ഇബ്രാഹിം നഖായി ഫിഖഹിൽ വളരെ അറിയപ്പെട്ട മുൻഗാമിയാണ്. ഫിഖഹിൽ ഇദ്ദേഹത്തിൻ്റെ പേര് വളരെ വളരെ അറിയപ്പെട്ടത് ഇബ്രാഹിം. ആല ഇബ്രാഹിം എന്ന് പറഞ്ഞ് ഫിഖഹിൽ ഒരു മസാല പറഞ്ഞാൽ തന്നെ അത് നഖായിയാണെന്ന് മനസ്സിലാക്കണം. ആല ഇബ്രാഹിം നമ്മൾ സഹീഹ് ബുഖാരിയിലൊക്കെ എത്രയോ കാണാം ആല ഇബ്രാഹിം. ഇപ്പോൾ ഫിഖഹിയായ മസാലയാണെങ്കിൽ അത് ആരാൻ നഖായിയാണ്, ഇബ്രാഹിം നഖായി. ഇബ്രാഹിം നഖായിയാണ് ആദ്യമായി ഈ പ്രയോഗം നടത്തിയത്. മാല നഫ്സലഹു സാഇല ലാ യുനജ്ജിസുൽ മാഅ ഇദാ മാത ഫീ, ഈ പ്രയോഗം ആദ്യമായി പറഞ്ഞതാണ് ഇബ്രാഹിം നഖായിയാണ്. മാല നഫ്സലഹു സാഇല ലാ യുനജ്ജിസുൽ മാഅ ഇദാ മാത ഫീ, ഒഴുകുന്ന രക്തമില്ലാത്ത ഒരു വസ്തു ഒരു ജന്തു വെള്ളത്തിൽ ചത്തുവീണാൽ വെള്ളം നശിച്ചാവുകയില്ല. ഈ പ്രയോഗം ആദ്യമായി പറഞ്ഞതാണ് ഇബ്രാഹിം നഖായി. ഹദീസ് കിട്ടിയതാണ്, ഏത് ഹദീസെന്ന്? ഈ ചീച്ചൻ്റെ ഹദീസ്. ഈച്ചൻ്റെ ഈച്ച ചത്തുവീണാൽ മുക്കിയിട്ട് എടുത്തു കളയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, എന്നാണെങ്കിൽ ഒരിക്കലും പറയില്ല. അപ്പോൾ ഈ അവ ഈ മുക്കി നമ്മൾ കളയേണ്ടത് ഈച്ചനെ മാത്രമാണ്. പക്ഷേ അങ്ങനെയുള്ള ഏത് പ്രാണിയാകട്ടെ വെള്ളത്തിൽ വീണാൽ ആ വെള്ളം ഉണ്ടാവില്ല നബിസല്ല. എങ്ങനത്തെ പ്രാണി? ഒഴുകുന്ന രക്തം ഇല്ലാത്തത്, ഒഴുകുന്ന സായിലായ രക്തം ഇല്ലാത്തത്. രക്തത്തിന് അറബിയിൽ പറയുന്ന വേറൊരു വാക്കാണ് നഫ്സ്. നഫ്സിന് എന്ത് പറയും? ദം. ദം എന്ന് പറഞ്ഞാൽ എന്താ? രക്തമല്ലേ. അതുപോലെ രക്തത്തിന് പറയുന്ന വേറൊരു വാക്കെന്താ? നഫ്സ്. റൂഹിന് നഫ്സ് എന്ന് പറയില്ല, അതുപോലെ രക്തത്തിന് എന്ത് പറയും? നഫ്സ് എന്ന് പറയും. ഇബ്നു ഖയ്യിമിന്റെ കിതാബ് റൂഹിൽ, ഇബ്നു ഖയ്യിമിന്റെ പ്രസിദ്ധമായ കിതാബ് റൂഹിൽ ആദ്യം ഭാഗത്ത്, ആ കിതാബിൽ ഒരു ഭാഗത്ത് ഇബ്നു ഖയ്യിമിൽ ചർച്ചയുണ്ട് നഫ്സും റൂഹും. റൂഹ് എന്നുള്ള വാക്ക് റൂഹ് എന്ന അർത്ഥത്തിൽ നഫ്സ് ഉപയോഗിക്കാറുണ്ട്, രണ്ടുപയോഗം. എന്നാൽ രണ്ടിനും മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്. അത് റൂഹ എന്നുള്ള അർത്ഥത്തിൽ റൂഹ് മാത്രമേ പറയുള്ളൂ. ഉദാഹരണത്തിന് വക്കലിക്ക് അഞ്ചനായിലേക്ക് റൂഹ മിൻ അംരിന, നിനക്ക് നാം റൂഹ ഇറക്കി തന്നു. അവിടെ വഹി ഖുർആനാണ് ഉദ്ദേശം. ഖുർആൻ ഒരിക്കലും നഫ്സ് എന്ന് പറയാറില്ല. അതേപോലെ രക്തത്തിന് നഫ്സ് എന്ന് പറയും, പക്ഷെ രക്തത്തിന് ഒരിക്കലും റൂഹ എന്ന് പറയാറില്ല. അപ്പോൾ രണ്ടും ഒരുപോലെ ഉപയോഗിക്കുന്ന അർത്ഥങ്ങളുണ്ട്, രണ്ടും വേറെ വേറെ ഉപയോഗിക്കുന്ന അർത്ഥങ്ങൾ. ആ കൂട്ടത്തിലുള്ളതാണ് രക്തത്തിന് നഫ്സ് എന്ന് പറയും. അതുകൊണ്ടാണ് നിഫാസ്. എന്താ നിഫാസ്? പ്രസവ രക്തത്തിന് നിഫാസ്. ഹൈദനും നിഫാസ് എന്ന് പറയാറ്, ഹൈദനും നിഫാസ് എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വ്യക്തമായി വന്നിട്ട്. ഹജ്ജിന് നബിയും കുടുംബവും പോയ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു ആ നുഫിസ്തി, നുഫിസ്തി എന്ന് പറഞ്ഞാൽ നിനക്ക് നിഫാസായോ എന്ന ഉദ്ദേശം അവിടെ അർത്ഥം എന്താ? ഹൈദായോ എന്നാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാറുണ്ട്. അർത്ഥം എന്താ? രക്തം എന്നാണ്. അപ്പോൾ രണ്ടും രക്തമായതുകൊണ്ട് രണ്ടിനും നഫ്സ് എന്ന വാക്ക് നിഫാസ് എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോൾ നഫ്സ് എന്നാൽ രക്തം. മാല നഫ്സലഹു സാഇല ലാ യുനജ്ജിസുൽ മാഅ ഇദാ മാത ഫീഹ്, ഒഴുകുന്ന രക്തമില്ലാത്ത ജന്തു ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ ചത്തു വീണാൽ വെള്ളം നശിച്ചാവുകയില്ല. ഇബ്രാഹിം നഖായി പറഞ്ഞതാണ് മാല നഫ്സലഹു സാഇല ലാ യുനജ്ജിസുൽ മാഅ ഇദാ മാത ഫീഹ്. ലഫ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. മാല നഫ്സലഹു സാഇല ലാ യുനജ്ജിസുൽ മാഅ ഇദാ മാത ഫീഹ്. ഇബ്രാഹിം നഖായി. അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല, ഇദ്ദേഹം സഹീഹ് ബുഖാരിയിലൊക്കെ ഒരുപാട് റിവായത്തുള്ള ആളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈലയിൽ നിന്ന്, അബീ ലൈല അബീ ലൈലയിൽ നിന്ന്, അതുപോലെ ഇബ്രാഹിം നഖായിൽ നിന്നൊക്കെ ഈ യസീദ് ഇബ്നു അബീ സിയാദ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. യസീദ് ഇബ്നു അബീ സിയാദ്. അതുപോലെ ഇനി ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്, ഒന്ന്, ഇമാം ബുഖാരി ഇദ്ദേഹത്തിൽ നിന്ന് ഹദീസുകളൊന്നും റിവായത്ത് ചെയ്തിട്ടില്ല, താലീഖായി അല്ലാതെ. താലീഖായി റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്താ താലീഖായി റിവായത്ത്? എന്താ ബുഖാരിയുടെ താലീഖായി റിവായത്ത്? സഹീഹ് ബുഖാരിയിൽ സനദോടുകൂടി ഹദീസുകൾ ഉള്ളതുപോലെ സനദില്ലാതെ ഉണ്ട് ചിലത്. സഹാബികൾ പറഞ്ഞത്, സഹാബിമാർ പറഞ്ഞത്, നബി പറഞ്ഞത് തന്നെ ഉണ്ട് ചിലത്. എന്താ അത്? സനദ് കൊടുക്കാതെ നേരെ സാബിയിലേക്കോ ആരിലേക്കോ എങ്കിലും ചേർത്തി പറയുന്നതിനാണ് എന്തു പറയാം താലീഖ്. റവൽ ഇമാമുൽ ബുഖാരി താലീഖൻ എന്ന് പറയും. ഇമാം ബുഖാരി താലീഖായി റിവായത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സനദില്ലാതെ, അല്ലെങ്കിൽ നേരെ ആളെ പറഞ്ഞു. ഇമാം ബുഖാരി നേരിട്ട് കാണാത്ത ആളിൽ നിന്ന് നേരിട്ട് രിവായത്ത്, നേരെ ആള് ഖാല ഇബ്രാഹിം എന്ന് പറഞ്ഞു, ഖാല ഇബ്രാഹിം അന്നഖായി, അല്ലെങ്കിൽ ഖാല അനസ് എന്ന് കൊടുത്തു ആദ്യം തന്നെ. ഇത് അധികം തലക്കെട്ടുകളിലാണ് കൊടുക്കാറുള്ളത്, തലക്കെട്ടിൻ്റെ ആൾ ഖാല അനസ്. നമുക്കറിയാം ഇമാം ബുഖാരി അനസ് അനസുബിനെ മാലിക്കിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചിലത് ഇമാം ബുഖാരി കൊടുക്കും, അത് ഇമാം ബുഖാരിയുടെ ഹദി റിവായത്ത് ചെയ്ത ഹദീസായി കൂട്ടുകയോ ഇല്ലേ, കൂട്ടുകയില്ല. തലീഖായി റിവായത്ത് ചെയ്തെന്ന് മാത്രമേ അതിനെ പറയാൻ പാടുള്ളൂ. അത് മുഴുവൻ സഹീഹാണെന്നും പറയാൻ പറ്റൂല, അതിൽ സഹീഹുകളുണ്ട് സഹീഹല്ലാത്തുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തു നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് താലീഖുകളെയല്ല, അല്ലാത്തതിനെ, മനസ്സിലായില്ലേ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം താലീഖ്. അപ്പോൾ അങ്ങനെ റിവായത്ത് ചെയ്താണെങ്കിൽ എന്ത് പറയും? റവൽ ഇമാം അൽ ബുഖാരി താലീഖൻ, ഇമാം ബുഖാരി താലീഖായി റിവായത്ത് ചെയ്തു. ഇത് ഇങ്ങനെ താലീഖായി റിവായത്ത് ചെയ്തൊക്കെ ഇബ്നു ഹജർ അസ്ഖലാനി എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് മുഴുവൻ സനദ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറയും ഇമാം ബുഖാരി, ഇങ്ങനെ പറയും വസലഹു അബു നുഹൈം, വസലഹു തബറാനി, വസലഹു ബൈഹഖി എന്ന് പറഞ്ഞാൽ ഇത് മുറിച്ചിട്ടാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത്, ഖത്ത് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് വസലഹു അൽ ബൈഹഖി, ഇത് ചേർത്തിട്ടുണ്ട് അൽ ബൈഹഖി, ചേർത്തിട്ടുണ്ട് തബറാൻ, കാരണം അവരെ കിതാബുകൾ ഇതൊക്കെ മുഴുവൻ സനദോടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇബ്നു ഹജർ അസ്ഖലാനി ഇങ്ങനെ താലീഖായി വന്നതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അതെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അത് ചേർത്തി പറഞ്ഞു, സനദ് ചേർത്തി പറഞ്ഞു. അത് സഹീഹുണ്ട് ദഈഫുണ്ട്, സഹീഹും ദഈഫുണ്ട്. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലുള്ള കൂട്ടം, ഹദീസിൻ്റെ നമ്പറിൽ പോലും അതിൽ ഉൾപ്പെടുത്തില്ല. നമ്മൾ ഇമാം ബുഖാരി 7000 ഏകദേശം 7000 ചില്ലാണ് ഹദീസ് റിവായത്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഇത് കൂട്ടാതെയാണ്, ഇത് കൂട്ടാതെയാണ് പറയുന്നത്. അത് നമ്പർ കൊടുക്കണം. മുഹമ്മദ് ഫാദ് അബ്ദുൽ ബാഖിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, അതിന് നമ്പർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇമാം ബുഖാരി താലീഖായി ഇദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആയിരുന്നു ആരെപ്പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ യസീദ് ബിൻ അബീ സിയാദ്, യസീദ് ബിൻ അബീ സിയാദിൽ നിന്ന് താലീഖായി റിവായത്ത് ചെയ്തിട്ടുണ്ട്, സനദോടുകൂടി റിവായത്ത് ചെയ്തിട്ടില്ല. എന്നാലും താലീഖ് കൊടുക്കാറുള്ള അധികം ഫിഖ്ഹിൻ്റെ ഒരു മസലയാണെങ്കിൽ അതിൽ ഇന്നാൾ ഇന്ന് അഭിപ്രായം പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി സാർ. കാരണം ഇമാം ബുഖാരിയുടെ സഹീഹ് ഫിഖ്ഹിൻ്റെ കിതാബ് കൂടിയാണ്, വെറും ഹദീസിൻ്റെ കിതാബല്ല, ഫിഖ്ഹിൻ്റെ ഹദീസ് കിതാബ് കൂടി. പറയാം പറയാം. അഖ്റജ ലഹുൽ ബാഖൂൻ, ബാക്കിയുള്ളവർ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർ റിവായത്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം അല്ലാത്ത ഉദാവ് തിർമിദി നസായി ഇബ്നു മാജ എന്നിവർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ, അപ്പോൾ മുസ്ലിമിൻ്റെ സഹീഹിൽ ഒറ്റ ഹദീസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ, പക്ഷേ മുതാബഅത്തായിട്ടാണ് കൊടുത്തത്. മുതാബഅത്ത് പറഞ്ഞാൽ ആദ്യം ശക്തിയുള്ള സനദിലൂടെ ഹദീസ് റിവായത്ത് ചെയ്തിട്ട് പിന്നെ അതിനെ ബലപ്പെടുത്താൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്ന ആദ്യം പറഞ്ഞില്ലേ, ഈ മൂന്നാളുകളുടെ ഇതുപോലെയുള്ള ആളുകളുടെ ഹദീസ് അങ്ങനെ കൊടുക്കുള്ളൂ, നല്ല ശക്തിയുള്ള റിപ്പോർട്ടർമാരുടെ ഹദീസ് കൊടുത്തിട്ട് അതിനെ ബലപ്പെടുത്താൻ, അതിനെ സാക്ഷിയാക്കാം, അതിനെ സാക്ഷിയാക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ റിവായത്ത് ചെയ്തിട്ടുണ്ട് എത്ര ഹദീസ്? എത്ര ഹദീസ്? ഒന്നേ ഒന്ന്, ഒറ്റൊന്ന്. അതായത് ഹദീഫ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഏതാ ഹദീസ്? പിന്നെ ലാ തശ്റബു ഫീ ഇനാ ഇദ്ദഹബി വൽ ഫിദ്ദ എന്ന ഹദീസ് ഉണ്ടല്ലോ, സ്വർണത്തിൻ്റെ വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കരുത് എന്നുള്ള ആ ഹദീസ്, അതിന് അത് മുതാബഅത്തായി കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ ബലമുള്ള സ്ഥാനത്തിലൂടെ വന്നു, പിന്നെ അതല്ലാത്ത സ്ഥാനത്ത് യസീദ് ബിൻ അബീ സിയാദ് ഉൾപ്പെടുന്ന സനദിലൂടെ കൊടുത്തു. ഇദ്ദേഹം വഫാത്തായത് നേരത്തെ പറഞ്ഞ ആളെ പോലെ തന്നെ 136 അല്ലെങ്കിൽ 137 അത്തായി ബിൻ സാഹിബിനെ പോലെ തന്നെ. അപ്പോൾ സാമ്യതകൾ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് കൂഫിയാണ്, പിന്നെ വഫാത്തായ വർഷം 136 അല്ലെങ്കിൽ 137 യസീദ് ബിൻ അബീ സിയാദ്. ഞാൻ എന്താ വേണ്ടത്? ഏതാണ് ഇതിലെ വഫാത്തായ വർഷം? അല്ലെങ്കിൽ കിട്ടിപ്പോയി. അപ്പോൾ ഒന്ന് ഒന്നുകൂടി പറയാം ഈ ആളെ പറ്റി, യസീദ് ബിൻ അബീ സിയാദിനെ പറ്റി. ഒന്ന്, ഏതാ ഏത് കുടുംബക്കാരൻ? ആ അൽ ഹാഷിമി മൗലാഹും, അങ്ങനെ പറയാം മൗലാഹും, അല്ലെങ്കിൽ ആ ഗോത്രക്കാരനെ, ശരിക്കാ ഗോത്രക്കാരനെന്ന് വിചാരിച്ചു. രണ്ട്, ആരെ കണ്ടിട്ടുണ്ട്? ആ أنس. ذاتنا كنيته أبو عبد الله. പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് അവസാന കാലത്ത് നേരത്തെ പോലെ അതായിബിന് യസീദിനെ പോലെ അതായിബിന് സാഹിബിനെ പോലെ അവസാന കാലത്ത് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പറയുന്നതിൽ എന്തായിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ എന്നുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. കള്ളനായതുകൊണ്ടല്ല, അതുകൊണ്ട് തന്നെ നല്ല ആളുകളുടെ കൂടുതൽ മികച്ച ആളുകളുടെ ഗണത്തിൽ അതുകൊണ്ടാണ് പെടാത്തത്. അതുപോലെ ആരെന്നൊക്കെ റിവായത്ത് ചെയ്തു ഇദ്ദേഹം പ്രധാനപ്പെട്ട രണ്ടാളാരൊക്കെ? ഇബ്രാഹിം നഖഈ ഫഖീഹാണ്. ഫിഖഹിൽ വളരെ അറിയപ്പെട്ട ആളാണ്. ഫിഖഹിലും ഹദീസിലും അറിയപ്പെട്ട ആളാണ്. പക്ഷെ കൂടുതൽ അറിയപ്പെടുന്ന എന്തിലാണ്? ഫിഖഹിലാണ്. പിന്നെ ആരെന്നാണ്? അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല, വളരെ മഷൂറാണ് അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല. ബുഖാരിയിലൊക്കെ ഒരുപാട് റിവായത്തുകളുണ്ട് അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല. അദ്ദേഹത്തിൻ്റെ പിതാവും ഇന്നൊന്നും ഹദീസുണ്ട്, അബൂ ലൈല സഹാബിയാണെന്നാണ് എൻ്റെ ഓർമ്മ, അബൂ ലൈല. അതുപോലെ അവരിൽ നിന്നൊക്കെ ഇദ്ദേഹം റിവായത്തിന്, ഇനി ഇദ്ദേഹത്തിൽ നിന്ന് ആരൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ല. പ്രധാനപ്പെട്ടത് സുഫിയാനാൻ. രണ്ട് സുഫിയാൻമാർ ആരൊക്കെ? സൗരി, സുഫിയാന സൗരിയും സുഫിയാൻ ബിൻ ഉയൈനും. രണ്ടുപേരും ഒരേ കാലത്ത് ജീവിച്ച ആളുകൾ, രണ്ടുപേരും തബഇത്താബികളാണ്. രണ്ടുപേരിൽ നിന്നും ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ബുഖാരിയും മുസ്ലിമും. അപ്പോൾ എങ്ങനെ മനസ്സിലാവും? ചിലപ്പോൾ ഇവർ സുഫിയാൻ എന്ന് മാത്രമേ പറയുള്ളൂ, അൻ സുഫിയാൻ. അപ്പോൾ ഇബ്നു ഉയൈനയാണോ അല്ല സൗരിയാണോ, എങ്ങനെ മനസ്സിലാവും? അദ്ദേഹമായിരുന്നാണ് റിവായത്ത് ചെയ്തത്, അതിന് മനസ്സിലാവും. അതുപോലെ വേറൊന്ന് മനസ്സിലാകേണ്ടത്, ഇമാം മുസ്ലിമിനും സുഫിയാനും ഇടയിൽ രണ്ട് വാസിത്തുണ്ടെങ്കിൽ അത് അതെനിക്ക് ആളെ ആരാന്ന് ശരിക്കും ഓർമ്മയില്ല. അങ്ങനെയും പറയാറുണ്ട്. തിരിച്ചറിയാനുള്ള ഒരു വഴി എന്താ? സുഫിയാനും മുസ്ലിമിനിടയിൽ രണ്ടാളാണുള്ളതെങ്കിൽ ഇന്ന് ഉയൈന അല്ലെങ്കിൽ സൗരി, ഒരാളാണുള്ളെങ്കിൽ സൗരി. അങ്ങനെ ഒരു ഒന്നുകൂടി പറയാനുള്ളത് എനിക്ക് ഓർമ്മയില്ല, ആരാന്ന് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഉലമാക്കൾ അത് കണ്ടുപിടിക്കാൻ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പല മാർഗങ്ങൾ പറയാറുണ്ട്. ഉസ്താദാരം പിന്നെ ഇവർക്കും അദ്ദേഹത്തിനും ഇടയിൽ എത്ര വാസത്തുണ്ട്? വാസത്ത് പറഞ്ഞാൽ ഇടയിലുള്ള ആളുകൾ, ഇടയാളി, ഇടയാളൻ എത്രയുണ്ട് എന്നതാണ്. സുഫിയാൻ ഇബ്നു ഉയൈന, ഉയൈന അങ്ങനെ ഐൻ യാ നൂൻ താ മർബൂത്ത കൂട്ടിട്ട ത ഉയൈന, സുഫിയാൻ ഇബ്നു ഉയൈന. അതുപോലെ ഇദ്ദേഹത്തിൽ നിന്ന് റിവായിച്ചത്, ഇദ്ദേഹത്തിൽ നിന്ന് റിവാ, കാരണം ഇദ്ദേഹം താബിഈയാണല്ലോ. ഇവർ രണ്ടുപേരും തബഇത്താബികളാണ്. സുഫിയാനാൻ, രണ്ട് സുഫിയാൻമാരും, സുഫിയാൻ സൗരി, സുഫിയാൻ ഇബ്നു ഉയൈന. സുഫിയാൻ ഇബ്നു ഉയൈനയുടേതാണ്. ഇവർ രണ്ടാൾക്കാർ ഒരുപാട് കൗലുകളുണ്ട്, വളരെ അറിയപ്പെട്ട കൗലുകൾ. സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞു, ലാ യംനഅന്ന അഹദക്കും ഫീമാ യഅലമു ഫീ നഫ്സിഹി അയ യദഉ ബിദ്ദുആ. നിങ്ങളിൽ ഒരാളും തന്നെ സ്വന്തം തെറ്റുകളെ വിചാരിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാതിരിക്കരുത്. കാരണം ഫഇന്ന അല്ലാഹ തആല ഖദ അജാബ ദുആ ശർരി ഖൽഖിഹി ഇബ്ലീസ്. കാരണം അള്ളാഹു അവൻ്റെ പടത്തിൽ ഏറ്റവും വൃത്തികെട്ടവനായ ഇബ്ലീസിൻ്റെ ദുആക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലെ നിങ്ങൾ, കാരണം ഇബ്ലീസ് ദുആ ചെയ്ത് റബ്ബി അംദിർനി ഇലാ യൗമി ബഅസ് ഖാല ഫഇന്നക മിനൽ മുൻദരി. ഇബ്ലീസ് പറഞ്ഞു, അള്ളാഹ് എന്നെ ഖിയാമത്തിനാണ് ഒരു സമയം നീട്ടിത്തരണേ. അള്ളാഹ് പറഞ്ഞു, നീട്ടി തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരാളും തന്നെ എന്ത് ചെയ്ത്, സ്വന്തം തെറ്റുകളെ വിചാരിച്ചിട്ട് മറ്റുള്ള ആരോട് ഇത് വരക്കണമെന്ന് വരണ്ടില്ല. എന്താക്കി നിങ്ങൾ അതാണോ ദുആ ചെയ്യും, അള്ളാഹ് സ്വീകരിക്കും. അറിയ ഇബ്ലീസിനോട് ഷർറ് വേറെ ഒരാൾ ഒരിക്കലാവൂല. ഇബ്ലീസിൻ്റെ അത്രയും ഷർറാൻ ഒരാൾക്ക് സാധിക്കൂല, ഇബ്ലീസിൻ്റെ താഴെ വരുള്ളൂ. ഇബ്ലീസിൻ്റെ ദുആക്ക് അള്ളാഹ് ഉത്തരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല, ജനങ്ങളോട് ദ്വാരക്കണേ നമുക്കുണ്ട് നമ്മുടെ കാര്യം എന്ന് പറയണേ എന്ന് പറയാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. ജായി അനുവദനയാണ്, കുറ്റമൊന്നും കിട്ടില്ല. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം, പക്ഷെ സ്ഥിരമാക്കുക എന്നുള്ളത് തെറ്റാണ്. ചില ആളുകൾ ആരെ കണ്ടാലും പോകുമ്പോൾ ദ്വാരക്കണം. ഇത് സലഫുകളുടെ രീതിയിലില്ലാത്ത ഒരു പരിപാടിയാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ എപ്പെങ്കിലും ഒരിക്കലും അങ്ങനെ ജനങ്ങളോട് നല്ല സ്വാധിഹായ ഒരാളെക്കോട് തവസ്സിലാക്കുക, നിങ്ങൾ നമുക്കൊണ്ട് ദുആ ചെയ്യണേ എന്ന് പറയാൻ അനുവദനയാണ്. യജൂസ്, ചിലപ്പോൾ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുലാക്കുന്നതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുലാക്കുന്നതിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള സിഖത്ത്, അള്ളാഹിനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസം, അള്ളാഹ് എനിക്ക് തരും എന്ന ഹുസ്നുള്ളന്നിന് കോട്ട സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കാര്യം അള്ളാഹിൻ്റെ ദുആക്ക് ഉത്തരം നൽകും. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ വയക്ഷിഫു സുഅ വയജഅലുകും ഖുലഫാ അൽഅർദ് ഇലാഹും മഅ അല്ലാഹ്. ബുദ്ധിമുട്ടുവൻ വിളിച്ചാൽ അവന് ഉത്തരം നൽകുന്നവൻ ആരാണ്? അവൻ്റെ പ്രയാസം നീക്കുന്നവനും അതുപോലെ ഭൂമിയിൽ നിങ്ങളെ ഖുലഫാ ആക്കി തുടരെ തുടരെ ഉള്ള ആളുകളാക്കി നിലനിർത്തുന്ന അള്ളാഹു ആണോ? അതല്ല അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണോ നല്ലത്? ആ അള്ളാഹു ഖൈറുൻ അമ്മ യുശ്രിക്കൂൻ എന്ന് പറഞ്ഞാണ് പിന്നെ ഈ ചോദ്യമൊക്കെ. അമ്മൻ അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ അമ്മൻ, അള്ളാഹു ആണോ അല്ല ഇവരാണോ നല്ലത്? അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദഅഇ ഇദാ ദഅ. എൻ്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അടുത്തവനാണെന്ന് പറയുക. അവർ ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണ്, പക്ഷെ അവൻ്റെ ഇൽമും ഖുദറത്തും നമ്മുടെ അടുത്താണ്, എല്ലാ സ്ഥലത്തുണ്ട്. അപ്പോൾ സുഫിയാനത്തിന് ചെയ്യുന്നത് അതുപോലെ സൗരിയുടെ ഒരുപാട് വാക്കുകളുണ്ട്, ഒരുപാട് ഹൗലുകൾ കാണാം. അപ്പോൾ ഈ രണ്ടുപേരും ഇദ്ദേഹത്തിൽ നിന്ന് റിവാജ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഹിജ്റ 136 അല്ലെങ്കിൽ 137 വഫാത്തായിട്ടുള്ളത്. യസീദ് ഇബ്നു അബീ സിയാദ് അൽ ഖുറശി അൽ ഹാഷിമി മൂലാഹു. ഇപ്പോൾ രണ്ടാളുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഒന്ന് അത്താ ഇബ്നു ശായിബ്, രണ്ട് യസീദ് ഇബ്നു അബീ സിയാദ്. മൂന്നാമത്തെ ആള് ലൈസ് ഇബ്നു അബീ സുലൈം. ലൈസ് ഇബ്നു അബീ സുലൈം ഇദ്ദേഹവും ഇതേപോലെ തന്നെയാണ്. ഖുറശി മൗലാഹു ഇനി പറഞ്ഞിട്ടുള്ളത് എന്താ? അൽ ഖുറശി മൗലാഹു. കുനിയത്ത് അബൂബക്കർ, അബൂബക്കർ അൽ കൂഫി എന്നറിയപ്പെടുന്നു, കൂഫക്കാരനാണ്. ലൈസ് ഇബ്നു സുലൈം, ലൈസ് ഇബ്നു സുലൈം, ആ ലൈസ് ഇബ്നു അബീ സുലൈം. ഇനി മരണപ്പെട്ട വർഷത്തിനെ പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഒരഭിപ്രായം അത് നമ്മൾ പഠിച്ചു വെക്കാം, കാരണം അത് പഠിക്കാൻ എളുപ്പമാണ്. 138 ഹിജ്റ 138. അപ്പം മറന്നുപോലല്ലോ നേരത്തെ പറഞ്ഞ രണ്ടാളുകൾ 136 138 138. വേറെ ചില അഭിപ്രായങ്ങളുണ്ട് കുറച്ച് അങ്ങോട്ട്, 141 142 143 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ദേശന്മാർ. ഇത്തരത്തെ വർഷങ്ങളാണ് എന്തായാലും, മൂന്നോ നാലോ വർഷങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോളൂ. അപ്പോൾ 138 ഇദ്ദേഹം മറ്റുള്ള മറ്റാളെ പോലെ തന്നെ ഇമാം ബുഖാരി താലീഖായി റിവാജ് ചെയ്തിട്ടുണ്ട്. എന്താണ് താലീഖ് എന്ന് പറയണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട് സനദില്ലാതെ റിവാജ്. അതുപോലെ ബാക്കിയുള്ള നാലാളുകൾ റിവാജ് ചെയ്തിട്ടുണ്ട്, നെർക്കാൻ റിവാജ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം നേരത്തെ ആളെ പോലെ തന്നെ ഒറ്റ ഹദീസ്, ഒരൊറ്റ ഹദീസ് സഹീഹ്, അതും അങ്ങനെ മുതാബഅത്തായിട്ട് നേരത്തെ ഒക്കെ ഉറപ്പുള്ള ഹദീസിനെ സാക്ഷിയാവാൻ വേണ്ടി കൊണ്ടുവന്നു. ബറ ഇബ്നു ആജിബ് റളിയല്ലാഹുവിൻ്റെ ഹദീസാണ് റിവാജ് ചെയ്തത്. ബറ ഇബ്നു ആജിബ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഹദീസുണ്ട്, റസൂലിനെ ഞങ്ങളോട് ഏഴ് കാര്യം കൽപ്പിച്ചു, ഏഴ് കാര്യം വിലക്കി എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഏഴ് കാര്യം രോഗിയെ സന്ദർശിക്കുക അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അതുപോലെ വിലക്കിയ കാര്യം ഈ സ്വർണത്തിൻ്റെ വസ്ത്രം, വെള്ളിയുടെ പാത്രത്തിൽ, അങ്ങനത്തെ കാര്യങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഓർമ്മയില്ല. സഹീഹ് മുസ്ലിമിലുള്ളതാണ്, നമ്മൾ ഹദീസിൽ വരും ഇൻഷാല്ലാ, ഹദീസിൽ വരും. ബറാ ഇബ്നു ആജിബിൻ്റെ ഹദീസ്. അതുപോലെ ഞാൻ പറഞ്ഞു കൂഫിയാണ് മരിച്ച വർഷം. ബുഖാരി താലീഖായി റിവായത്ത് ചെയ്തു, മുസ്ലിം ഒറ്റ ഹദീസ് റിവായത്ത് ചെയ്തു, ബാക്കിയുള്ള നാലാളുകൾ ഹദീസുകൾ ഇദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ലൈസ് ഇബ്നു അബി സുലൈം അൽ ഖുറശി മൗലാഹും തൂഫിയ സന മിഅ വ സമാൻ വ സലാസീൻ 138 കൂഫക്കാരൻ ലൈസ് ഇബ്നു അബി സുലൈം. അപ്പോൾ ഇതാണ് ഈ മൂന്നാളുകൾ പറ്റി നമ്മൾ ചുരുക്കി മനസ്സിലാക്കിയാൽ പറയാനുള്ളത്. ചുരുക്കിയിട്ട് മനസ്സിലാക്കിയാൽ ഈ മൂന്നാളുകൾ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. വിവാഹത്തെ ആളുകൾ അധികവും മാറൂഫായ ഞാൻ ഒഴിവാക്കിയതാണ്. എന്തോ പ്രശ്നം കണ്ടിട്ട് അധികം നമ്മൾ അങ്ങനെ കേൾക്കാത്ത പേരുകളായതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ഹൈഫുള്ളാക്കാൻ ബുദ്ധിമുട്ടാവും ഇൻഷാല്ലാ. سيري عطاء بن سايب يزيد بن أبي زياد ليث بن أبي سليم أبرى بهم من حمال الآثار ونقال الأخبار باقي كده عفلوك باقي كده فهم وإن كانوا بما وصفنا من العلم والستر عند أهل العلم معروفين أبر عارف مو نعرف عطاء بن سعيد يزيد بن أبي زياد ليث بن أبي سليم إبن عارف بما وصفنا من العلم والستر عند أهل العلم معروفين علم لهم ستر لهم وكا عريب التعلان لهم ستر نرنا أكشي بن الله وكا مكترا يدك فغيرهم من أقرانهم ممن عندهم ما ذكرنا أنال فغيرهم أور ألا تعلقل من أقرانهم أرى أقران അവരുടെ സമകാലികരായ കരീന്ന് കൂട്ടുകാരൻ അവരതേ കാലത്ത് ജീവിച്ച അവരല്ലാത്ത ആളുകൾ മിമ്മൻ ഇന്ദഹും ആരുടെ വക്കലാണോ ഉള്ളത് മാ ദക്കർന നമ്മൾ നേരത്തെ പറഞ്ഞ മിനൽ ഇസ്ഖാനി വൽ ഇസ്തിഖാമതി ഫിർ റിവായ ഇസ്ഖാൻ നല്ല സൂക്ഷ്മതയോടെ റിവായത്ത് ചെയ്ത ആളുകൾ പിൽക്കാലത്ത് തെറ്റിപ്പോകുന്നു ചെയ്യാത്ത വയസ്സായിട്ട് തെറ്റിപ്പോകുന്നു ചെയ്യാതിരിക്കുക അതുപോലെ വൽ ഇസ്തിഖാമ ഫിർ റിവായ റിവായത്ത് ചെയ്തതിൽ സ്ഥിരതയുള്ള ആളുകൾ അങ്ങനെയുള്ള അവരുടെ സമകാലികരായ ആളുകളെ പോലെയല്ല അവർക്ക് താഴെയാണ് ഇവർ എങ്കിലും ഇവരിങ്ങനെ ഇൽമിൻ്റെയും സിത്തറിൻ്റെ ഒക്കെ ആളുകളാണെങ്കിലും ഇവർക്ക് സമകാലികരായ ആളുകൾ എന്താണ് യഫ്ദുലൂനഹും എന്താണ് ഫദലുള്ള ആളുകൾ ശ്രേഷ്ഠരായ ആളുകൾ ഒരേ കാലത്ത് ജീവിച്ചവരാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിച്ചുള്ളത് നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളുകൾ ഇവരിൽ നിന്നൊക്കെ ലിവായത്ത് വരാനുള്ള കാരണം എന്താ സമകാലികരാണ് ഫിൽഹാലി വൽ മർത്തബ അവരുടെ അവസ്ഥയിലും അവരുടെ ദർജയിലൊക്കെ അവരുടെ ഗ്രേഡിലൊക്കെ ഇവരെക്കാളും മുകളിലാണ് ഒരേ കാലത്ത് ജീവിച്ചവരായിരുന്നിട്ട് കൂടി ഒരേ കാലത്ത് ജീവിച്ചവരുന്നതായിട്ട് കൂടി നോക്കുക അതുകൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹിൽ ഇമാം അഹമ്മദിൻ്റെ അടുത്ത് നിന്ന് ലിവായത്ത് ചെയ്തിട്ടില്ല ഇമാം മുസ്ലിം ബുഖാരിയുടെ അടുത്ത് നിന്ന് ലിവായത്ത് ചെയ്തിട്ടില്ല സഹീഹിൽ ഇവർ പരസ്പരം ഉസ്താദ്മാരാണ് പരസ്പരം കണ്ടിട്ടുള്ള ആളുകളാണ് അനുകൂലമാക്കൾ കാരണം പറയുന്നെന്താ ഒരേ കാലത്ത് ജീവിച്ചിട്ടുണ്ട് ഇവർ അപ്പോൾ ഇവരാരൊക്കെ കണ്ടിട്ടുണ്ടോ അവരെ ഇവരും കണ്ടിട്ടുണ്ട് മനസ്സിലായി ഇമാം ബുഖാരി ഏതൊക്കെ ഉസ്താദ്മാരെന്ന് കിട്ടിയിട്ടുണ്ടോ അവരിൽ പലരെയും ആരും കണ്ടിട്ടുണ്ട് ഇമാം മുസ്ലിമും കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഒരാളും കൂടി പറഞ്ഞിട്ട് സനദ് നാസിലാക്കുന്നത് മറിച്ച് സനദ് ആലിയാക്കാൻ എന്ത് വേണം അതിൽ ആളുകൾ കുറയണം ആളുകൾ എത്ര കുറയണോ അത്രയും ആ സനത് എന്താണ് ആലിൻ ഉയർന്ന സനതാണ് ആളുകൾ എത്ര കൂടുന്നു ആ സനത് എന്താണ് നാജിലായ സനതാണ് താഴേക്ക് വന്ന സനതാണ് ആൾ കൂടുന്ന കുറയുന്നേനെ അത് ഉയർന്നതായിരിക്കും ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഏറ്റവും ആലിയായ ഏറ്റവും ഉയർന്ന സനതിൽ എത്ര ആളുള്ളത് മൂന്നേ മൂന്നാളുകൾ നബിക്കും ഇമാം ബുഖാരിക്കുമിടയിൽ മൂന്നേ മൂന്നാളുകൾ ഒന്ന് സഹാബിയായിരിക്കും ഒന്ന് താബിയായിരിക്കും ഇങ്ങനെ 16 ഹദീസുകളുണ്ട് സഹീഹ് ബുഖാരി എത്ര 16 ഹദീസുകൾ ആവർത്തിക്കാതെ ആവർത്തിച്ചത് കൂട്ടി 22 ഹദീസ് ആവർത്തിച്ചത് കൂട്ടിയാൽ 22 ആവർത്തിക്കാതെ 16 ഹദീസുകളുണ്ട് അതിലൊന്ന് അങ്ങനെയുള്ള ഹദീസുകൾ റിവായത്ത് ചെയ്ത ഇമാം ബുഖാരിയുടെ ഒരു ഉസ്താദാണ് മക്കി ഇബ്നു ഇബ്രാഹിം പേര് നിസ്ബത്തല്ല അത് പേര് തന്നെ മക്കാരെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല പേര് തന്നെ എന്താ മക്കി അൽ മക്കി എന്നും പറയും രണ്ടും പറയാം അൽഫിലാം ചേർത്തിനും പറയാം ചേർക്കാതെയും പറയാം മക്കി ബിൻ ഇബ്രാഹിം സബഉ താബിഅ മിൻ കിബാരി ഷുയൂഖിൽ ബുഖാരി അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയും മിൻ കിബാരി ഷുയൂഖിൽ ബുഖാരി ബുഖാരിയുടെ വളരെ കിബാറുകളിൽപ്പെട്ട ഷെയ്ഖാണ് മക്കി ബിൻ ഇബ്രാഹിം അദ്ദേഹം തബഉ താബിഅ അദ്ദേഹം റിവായത്ത് ചെയ്തത് യസീദ് ബിൻ അബി ഉബൈ എന്ന താബിഇലാണ് യസീദ് ബിൻ അബി ഉബൈ യസീദ് ഇബ്ന് അബി ഉബൈദ് എന്ന താബിഈ ഈ താബിഈ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ട് ചെയ്ത സഹാബി സലമത്തു ഇബ്നുൽ അഖ്വാ സലമത്തു ഇബ്ൻ അൽ അഖ്വാ അലിഫ് ലാം ഹംസ കാഫ് വാവ് ഐൻ സലമത്തു ഇബ്നുൽ അഖ്വാ വളരെ ധീരനായ സഹാബിയാണ് ഒരു കൂട്ട ശത്രുക്കളെ ഒറ്റക്ക് ഓടിച്ചിട്ടുണ്ട് ഒറ്റക്ക് മനസ്സിലല്ലേ, ഒരു മുൻഗാമികളൊക്കെ പറയുന്ന ഒരു പുലിയെ പോലെ പോരാടുന്ന അങ്ങനെയുള്ള സഹാബി സലമസ് ബിൻ അഖ്വ. ഇദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ്, ഒരു മയ്യത്ത് കൊണ്ടുവന്നിട്ട് കടലുള്ളതാന്ന് പറഞ്ഞപ്പോൾ നബി ഞാൻ മയ്യത്ത് സംസ്കരിക്കില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ വീട്ടിൽ കൊള്ളാം. ആ ഹദീസ് ഇതിൽപ്പെട്ട ഈ വകുപ്പിൽപ്പെട്ട ഹദീസാണ്, മൂന്നാൾ മാത്രം ബുഖാരിക്ക്. അല്ല അല്ല അല്ല, അത് വേറെ 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 ഉസ്താദ്മാരുന്ന് റിവായത്ത് ചെയ്തു, വേറെ ഉസ്താദ്മാരുന്ന് റിവായത്ത് ചെയ്തു. ഒരു ഒരു സ്ഥാനത്ത് മാത്രം ഞാൻ പറഞ്ഞു, ഒരു ഉദാഹരണം. പതിനാറിന് ഒരു ഉദാഹരണം, അൽമക്കി ബിൻ ഇബ്രാഹിം, യസീദ് ബിൻ അബി ഉബൈദ്, സലമത്ത് ബിൻ അഖ്വ. ഇമാം ബുഖാരിക്കും റസൂലുള്ളാഹിക്കും മൂന്നേ മൂന്നാളുകൾ. അങ്ങനെയുള്ള ഹദീസുകൾക്ക് പറയും സുലാസി. എന്താ പറയുക, സുലാസിയായ ഹദീസുകൾ, സുലാസിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ മൂന്നാളുകൾ മാത്രം. അപ്പോൾ നാലാളുള്ള ഹദീസിന് എന്തോ പറയും ശരത്തിൽ റുബായി, നാലാണ് അഞ്ചാണ് ഹുമാസി സുദാസി, അങ്ങനെ അങ്ങനെ പറയും. ഇമാം ബുഖാരിയിൽ ഏറ്റവും നാസിലായ ഹദീസ് സുദാസിയാണ്, ആറ് ആറാണ് ഏറ്റവും കൂടുതൽ, മൂന്നാണ് ഏറ്റവും കുറവ്. സുദാസി ആണ് ഏറ്റവും നാസിലായത്, അത് സുലാസിയാണ് ഏറ്റവും ആലിയായ സ്ഥാനം. മുസ്ലിമിൽ ഒറ്റ സുലാസിയുമില്ല, മുസ്ലിമിൻ്റെ സഹീഹിൽ ഒറ്റ സുലാസിയുമില്ല, മൂന്നാളുകൾ മാത്രമുള്ള ഒരു ഹദീസുമില്ല. റുബായിയുണ്ട് റസൂലുള്ളാഹിക്കും, മുസ്ലിമിനുള്ള നാലാളുകളുള്ള ഹദീസുകളുടെ റുബാ സുലാസി ഒന്നുമില്ല. അപ്പോൾ നോക്കി ഇങ്ങോട്ട് ഇമാം ബുഖാരിക്ക് ഇങ്ങനത്തെ ഉസ്താദിനെ വരെ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായോ? ഇമാം ബുഖാരി യാത്ര ചെയ്ത് ഇങ്ങനത്തെ ഉസ്താദിനെ വരെ കണ്ടിട്ടുണ്ട്, മനസ്സിലായോ? സഹാബികളെ വരെ കാണാൻ പറ്റും. അപ്പോൾ നോക്കി ഇമാം അഹമ്മദിൽ നിന്ന് റിവാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇമാം അഹമ്മദ് ഉസ്താദാണ് ഇമാം ബുഖാരിൻ്റെ, പക്ഷെ റിവാസ് ചെയ്തിട്ടുണ്ട്. ആ മുസ്ലിം അതുപോലെ തന്നെ ബുഖാരി അവർ പരസ്പരം കണ്ടിട്ടുള്ള ആളുകളാണ്, പക്ഷെ ബുഖാരി നിന്ന് റിവാസ് ചെയ്തില്ല. കാരണം ബുഖാരി കണ്ട പല ആളുകളെയും ആ മുസ്ലിമും കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹിൻ മുഹമ്മദ് അബൂബക്കർ ബിൻ അബീ ഷൈബ. ഇബ്നു അബീ ഷൈബ എന്ന് മുസ്ലിം ഒരു വായിച്ചിട്ടുണ്ട് ബുഖാരി. ആ റിവായത്ത് ചെയ്തിട്ടില്ല, അറിയില്ല. ആരെ? ആ മക്കി ബിൻ ഇബ്രാഹിം, അബി ഉബൈദ്, യസീദ് ബിൻ അബി ഉബൈദ്. യസീദ് ബിൻ അബി ഉബൈദ് ആയിരുന്ന സലമത്തു ഇബ്നുൽ അഖ്വ സഹാബിയാണ്, സലമത്തു ഇബ്നുൽ അഖ്വ, സലമത്തു ഇബ്നുൽ അഖ്വ. ഇൻഷാ അല്ലാഹുവിൻ്റെ ഒട്ടകം തന്നെ മോഷ്ടിച്ചിട്ട് കുറച്ച് ആളുകൾ പോയി. അപ്പോൾ സലമ എന്ത് ചെയ്തു? ഒച്ച എടുത്തിട്ട് അതാണ് പറഞ്ഞത്, അവരെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അമ്പുണ്ട് കല്ലുകൊണ്ടൊക്കെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അവസാനം എന്താക്കി, കട്ടെടുത്തത് മുഴുവൻ പിടിച്ചെടുത്തു ഒറ്റക്ക്. എന്നിട്ട് അവർ പിന്നെ ഓടി, അവർ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റില്ല, അവിടുന്ന് എറിഞ്ഞിട്ട് ഓടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മദീന മുഴുവൻ കേൾക്കുന്ന ഒച്ചയത്തിൽ പിടിച്ചു പറയും ചെയ്തു, സഹാബിമാരെ മുഴുവൻ പിടിച്ചു പറഞ്ഞു. എന്താ ഇവരെ കണ്ടു എന്ന് പറഞ്ഞു, ബുഖാരിലുള്ളതാണ്. അങ്ങനെ നബിയും സഹാബത്തും എത്തി. അപ്പോൾ സലമ റസൂലുള്ളാഹി പറഞ്ഞു, വെള്ളം കുടിക്കാൻ ഞാൻ വിട്ടിട്ടില്ല, അതുകൊണ്ട് ദൂരം നദി കെട്ടി എത്തിയിട്ടുണ്ടാവില്ല, പോയി പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വിട്ടേക്ക് സലമ, അവിടെ അവർ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ ഏതായാലും പിടിച്ചെടുത്തല്ലോ, തിരിച്ച് കിട്ടിയല്ലോ. അത്രയും എന്താണ് ഒരു ഒരു ധീരനായ സഹാബിയാണ് സലമത്തു ബിൻ അഖ്വ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെ ഇമാം ബുഖാരി മുസ്ലിം പറയുന്നു, യഫ്ദുലൂനഹും ഫിൽ ഹാലി വൽ മർതബ, അവസ്ഥയിലും അതുപോലെ മർതബയിലൊക്കെ അവർ മുകളിലാണ്, മുകളിലുള്ള ആളുകളുണ്ട് ഈ മൂന്നാളുകളെക്കാളും. ലിഅന്നഹാജ, കാരണം ഇത് അതായത് ഇത് എന്ന് പറയുന്നത് അൽ ഹിഫ്ളു അൽ ഇത്ഖാൻ, ഹിഫ്ളും ഇത്ഖാനും, നല്ല ഹിഫ്ളും അതുപോലെ നല്ല ഹദീസ് റിവായത്തിലും അതൊക്കെ ഇന്ത അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാർക്കിടയിൽ ദർജത്തുൻ റഫിയത്തുൻ, വളരെ ഉന്നതമായൊരു പദവിയാണ്. വഹാസ്ലത്തുൻ സനീയത്തുൻ, വളരെ ശ്രേഷ്ഠകരമായ ഒരു ഗുണമാണ് സനീയത്തുൻ, അതാണ് അഫ്ദൽ. ഹസ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ സ്വഭാവം, അതിൻ്റെ ജമാണ് ഖിസാൽ, ഹസ്ലത്തിൻ്റെ ജമാണ് ഖിസാൽ, വിശേഷണം ഗുണം എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഹസ്ലത്തും മിൻ നിഫാഖ് എന്ന് പറയില്ല ഹദീസിൽ, നിഫാഖിൻ്റെ സ്വഭാവം. എന്താ ഈ പറഞ്ഞത്? ഈ ഫഖറയിൽ പറഞ്ഞ എന്താ, ഈ പാരഗ്രാഫിൽ പറഞ്ഞ എന്താ? അഫ്ദൽ ഖുറാം ഫൗം വഹിക്കാനോ, ആ പറഞ്ഞ അർത്ഥം പറഞ്ഞത് ഫൗം വഹിക്കാനോ بما وصفنا من العلم والستر عند أهل العلم معروفين. عاري يبقى رمو نار معروفين. لا ستر 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 عند أرسل دارنا ستر جلقة أرسل دارنا ستر يستورو مارا അപ്പൊ മറക്കുള്ള അതൊരു ആക്ഷേപങ്ങളിൽ നിന്നൊക്കെ മറക്കപ്പെട്ട ആളുകളാണ് ഉദ്ദേശം. അങ്ങനല്ല വസഫ്ന മിനൽ ഇൽമി വസ്തുത്തിരി ഇൻദ അഹ്ലിൽ ഇൽമി മഅറൂഫീൻ. ഇൽമും സത്തുറും കൊണ്ട് അഹ്ലുൽ ഇൽമിന്റെ അരികിൽ ഇവരാരാണ്? മഅറൂഫീൻ. അങ്ങനെ في رواية يفضلونهم أو مدوي أبار إذا قالوا دانا حال مرتبيلهم يفضلونهم مغلا أبو أرتمكم يندانا إن عاشية ماذا مكتنا واكلا ലഫ്ദിന്റെ അർത്ഥം കിട്ടിയോണ്ട് ഒരിക്കലും എന്താവില്ല. പറഞ്ഞ ആളെന്താണ് ഉദ്ദേശിച്ചത്, മുസ്ലിം എന്താണ് ഉദ്ദേശിച്ചത്, നമുക്ക് ഒരു വാക്കിന്റെ ഒരു പദത്തിന്റെ അർത്ഥം കിട്ടിയോണ്ട് ഒരിക്കലും മനസ്സിലാവില്ല. അത് വായിച്ച് 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 ഫഹ്മ് നേടിയെടുക്കേണ്ടതാണ്. ഫഹും വൈങ്കാനു ബിമ വസഫ്ന മിനൽ ഇൽമി വസ്തുത്തിരി ഇൻദ അഹ്ലിൽ ഇൽമി മഅറൂഫീൻ. അവർ ഈ മൂന്നാളുകൾ ഇൽമ് കൊണ്ടും സത്തുർ കൊണ്ടും പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട ആളുകളാണെങ്കിലും فغيرهم من أقرانهم ممن عندهم ما ذكرنا من الإتقان والاستقامة في الرواية يفضلونهم في الحال والمرتبة. എന്നാൽ അവരല്ലാത്ത ആളുകൾ, എങ്ങനത്തെ ആളുകളാ? അവരെ കാലത്ത് ജീവിച്ചവരന്നെ. അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഇത്ഖാനും ഇസ്തിഖാമത്തും ഒക്കെ ഉള്ളതുകൊണ്ട്, നല്ല റിവായത്തും അതുപോലെ നല്ല ഉറപ്പ് സ്ഥൈര്യമുള്ള ആളുകളായതുകൊണ്ട് അവരുടെ അവസ്ഥയിലും അവരുടെ മർത്തബയിലും അവരുടെ പദവിയിലൊക്കെ ഈ മൂന്നാളുകളെക്കാളും അവർ ഉയർന്നിട്ടുണ്ട്. ആ അതിനുദാഹരണമായ ആളുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നുള്ളൂ. ഉയർന്ന ആളുകൾക്ക് ഉദാഹരണം ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നുള്ളൂ. ലിഅന്ന ഹാദാ ഇൻദ അഹ്ലിൽ ഇൽമി ദർജതു റഫീഅത്തുൻ വഖസ്ലതുൻ സനിയത്തുൻ. എന്താ നബി അങ്ങനെ പറഞ്ഞാൽ? ലിഅന്ന ഹാദാ എന്താ? ലിഅന്ന ഹാദാ കാരണം ഇത്. ഏത്? അലിസ്ഖാനുൽ ഇസ്തിഖാമ العلم الحفظ والاستقامه والاتقان يبرنا غاري غلوك عند اهل العلم اريد الله وركدي عند المركدي درجه رفيعه عند انا بريغنك بدنا ويرن ഒരു പദവിയ അതുപോല ഖസ്ലത്തുൻ സനിയത്തുൻ വലിയ സ്വഭാവം വലിയ വിശേഷണമാണ്. അങ്ങനെ ലഫ്ള് വിടാതെ മാറി പോകാതെ റിവായത്ത് ചെയ്യുന്നു. ഇനി നോക്ക് ബാക്കി. അല തറ അല തറ എന്താ അല തറ? നീ കാണുന്നില്ല, എനിക്കറിയില്ലേ. അന്ന കീത വാസന്ത ഉലാ ഇസ്തലാസ അന്ന കീത വാസന്ത. നീ തൂക്കി നോക്കിയാൽ, ഒന്ന് അളന്നു നോക്കിയാൽ, വസൻ എന്താ? വസൻ തൂക്കാം അല്ലേ. ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലൽ നാസി യസ്തൗഫൂൻ വഇദ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. തൂക്കുക. ഇത വാസന്ത, നീ ഒന്ന് തട്ടിച്ചു നോക്കിയാൽ, തൂക്കി നോക്കിയാൽ. ഹൗല ഇസ്സലാസത്തല്ലദീന ഹൗല ഇസ്സലാസത്തല്ലദീന സമ്മൈനാഹും. നമ്മൾ ഈ പേര് പറഞ്ഞ ഈ മൂന്നാളുകളെയും, അഥവാ അതാ ഇബ്നു സായിബ്, ജീദ് ഇബ്നു അബീ സിയാദ്, ലൈസ് ഇബ്നു അബീ സുലൈ, ഈ മൂന്നാളുകളെ നമ്മൾ തട്ടിച്ചു നോക്കിയാൽ ആരോട്? അതാഉൻ വയസീദുൻ വലൈസും പറയും ചെയ്തു മൂന്നാളുകളെ. അഫാഉൻ വയസീദുൻ വലൈസി, മൂന്നാളുകളെ നമ്മൾ തട്ടിച്ചു നോക്കിയാൽ ആരുമായി തട്ടിച്ചു നോക്കിയാൽ? ബി മൻസൂർ ഇബ്നുൽ മുഅ്തമിർ. ഇനിയാണ് ഇവരെക്കാൾ, ഇവരെ കാലക്കാരാണ്, പക്ഷേ ഇവരെക്കാൾ ഹിഫ്ദിലൊക്കെ ഉയർന്ന മൂന്നാളുകൾ പറഞ്ഞു. ഒന്നാരാ? ബി മൻസൂർ ഇബ്നുൽ മുഅ്തമിർ. മൻസൂർ ഇബ്നുൽ മുഅ്തമിർ ആണ് ഒന്ന്. സുലൈമാനുൽ അഅ്മശ് അതാണ് ഒന്ന്. സുലൈമാനുൽ അഅ്മശ് അതായത് അഅ്മശ് സ്ഥാനപ്പേരാണ്, വിളിപ്പേരാണ്. ശരിക്കും പേര് സുലൈമാൻ ഇബ്നു മിഹ്റാൻ. ഉപ്പാന്റെ പേര് മെഹ്റാൻ.
وإسماعيل بن أبي خالد منطلرة إسماعيل بن أبي خالد ഈ മൂന്നാളുകളെ നീ ഒന്ന് തട്ടിച്ചു നോക്കിയാൽ, നേരത്തെ പറഞ്ഞ മൂന്നാളുകളെ ഇവരുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ, ഏത് വിഷയത്തിൽ? ഫിസ്ഖാനിൽ ഹദീസ് വൽ ഇസ്തിഖാമത്തി ഫീ, ഹദീസുകൾ നല്ല ഇസ്ഖാനോടെ റിവാറ്റ് ചെയ്യുന്നത്, സൂക്ഷ്മമായി റിവാറ്റ് ചെയ്യുന്നത്, വൽ ഇസ്തിഖാമത്തി ഫീ, അതിൽ നല്ല സ്ഥൈര്യമുള്ള ആളുകൾ, പിന്നെ മാറിപ്പോകുന്നു ചെയ്യാത്ത ആളുകൾ. വജത്തഹും, നിനക്ക് കാണാം ഇവരെ, ഇവരുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ നിനക്ക് കാണാം. വജത്തഹും, ഇവരെ നിനക്ക് കാണാം. മുബാഇനീന ലഹും, ബാന ബാന പറഞ്ഞ എന്താ, വേറിട്ട് നിൽക്കുക. ബാന ബയ്യെന്ന് പറഞ്ഞ വ്യക്തമാകുക, വ്യക്തമാകുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായിട്ട് കൂടിക്കലർന്നതിന് എന്ത് പറയില്ല, വ്യക്തം എന്ന് പറയില്ല, അത് അവ്യക്തമാണ്. മനസ്സിലായോ? വ്യക്തം എന്ന് പറഞ്ഞ ഉദ്ദേശം തന്നെ വേറൊന്നുമായിട്ട് കൂടിക്കലർന്നിട്ടില്ല, അതന്നെ അറബിയിൽ ബയ്യ എന്ന് പറഞ്ഞ എന്താ, ബാന എന്ന് പറഞ്ഞാൽ വേറൊന്നുമായി കൂടിക്കലർന്നു വന്നിട്ടില്ല, അതിനൊരു വ്യതിരിക്തതയുണ്ട്. മുബാഇനീന ലഹും, അവരിൽ നിന്ന് വ്യക്തമായും ഒരു ഒരു വേർതിരിവ് ഇവർക്കുണ്ട് എന്ന് നിനക്ക് കാണാം. ബാക്കി ലായുദാനൂനഹും, ലായുദാനൂനഹും എന്ന് പറഞ്ഞാൽ ധന എന്ന് പറയുന്നത് ധന അടുക്കുക, ലായുദാനം എന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും ഇവരെ പോലെയല്ല, ഓരോയിട്ട് അടുപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അടുപ്പമില്ല എന്നാണ് പറഞ്ഞാൽ, അതിൽ ഇവർ ഇവരുമായിട്ട് വേറിട്ട് നിൽക്കുന്ന ആളുകളാണ്. ലാ ശക്ക عند اهل العلم بالحديث في ذلك للذي استفاض عندهم لا شك عند اهل العلم عندنا لا شك امش الا شك له مترادف قلنا شك هذا غيب شك نرت له هذا كان غيب شك غيب ولا تردد تردد قلنا امش تردد وهم في ريبهم يترددون منافق قلبي قلنا ലാശക്കായിൻ്റെ അതിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല. ബിൽ ഹദീസ് ചെയ്താൽ, ഈ വർത്തമാനത്തിൽ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, സംശയമില്ല. ലില്ലദി, എന്ത് കാരണത്താൽ? ലില്ലദി ഇസ്തഫാദ ഇന്ദഹും, അവരുടെ അടുക്കൽ ഇസ്തഫാദ എന്താണ്, ആ ഫാദറെ ശരിക്കും ഒഴുകുക എന്നുള്ളതാണ്. അങ്ങനെ ഒഴുകിയാൽ എല്ലായിടത്തും എത്തൂലേ, ഒഴുകിയാൽ എല്ലാവരും കാണും, പുറത്തൊക്കെ എത്തും, ആ വ്യാപിക്കാം. ലില്ലദി ഇസ്തഫാദ, വ്യാപിച്ചിട്ടുണ്ട്. ഇന്ദഹും, അവരുടെ അടുക്കൽ. മിൻ സിഹത്തി ഹിഫ്ളി മൻസൂരിൻ വല്ല അമശി വ ഇസ്മായിൽ, മൻസൂറിൻ്റെയും അമശിൻ്റെയും ഇസ്മായിലിൻ്റെയൊക്കെ ഹിഫ്ളിൻ്റെ സിഹ അവർ മനപ്പാടാക്കിയത് എത്രത്തോളം ശരിയാണ് എന്നത്, അവരുടെ ഹദീസുകൾ മനപ്പാടാക്കിയത്, അവർ ഹദീസ് റിവായത്തത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഉൽമാക്കിടയിൽ വളരെ മുസ്തഫീദ്, വ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതുമാത്രമാണ് സിഹത്ത് ഹിഫ്ദ് മാത്രമാണ് വൈത്ഖാനിഹിം ലി ഹദീസിഹിം, അവരുടെ ഹദീസുകൾ അവരെത്ര കൃത്യതയോടെയാണ് റിവായത്ത് ചെയ്യുന്നത്. വഅന്നഹും ലം യഅരിഫൂ മിത്ല ദാലിക്, അവർക്ക് ഇതുപോലത്തത് പരിചയമില്ല, ഇതുപോലത്തെ സൂക്ഷ്മത പരിചയമില്ല. മിൻ അതായിൻ വയജീദ വലൈസ്, അതായിൽ നിന്നോ യജീദിൽ നിന്നോ ലൈസെന്നോ അവർക്കിത് പരിചയമില്ല. പിന്നെ നമുക്ക് ഈ മൂന്നാളുകളെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ പറയാം. മൻസൂർ ഇബ്നുൽ മുഅ്തമർ, സുലൈമാനുൽ അമേഷ് അഥവാ സുലൈമാനുബിൻ മെഹ്റാൻ, പിന്നെ ആരാ, ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ്. ഈ മൂന്നാളുകളെ പറ്റി ഇൻഷാല്ലാ വരുന്ന ക്ലാസ്സിൽ പറയാം. അല്ലാഹു അഅലം സല്ലല്ലാഹു വസല്ലമ ബാറക അലാ അബ്ദിഹി വ റസൂലിഹി നബീനാ മുഹമ്മദിൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.